ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വരദയുടെ വായനാമുറിയിലെ വായന ഒരു കഥയാണ്, എം ടിയുടെ കഥയാണ്. ശ്രീ എം ടി വാസുദേവൻ നായരുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയാണ് ഇന്നത്തെ വരദയുടെ വായനാമുറിയിലെ വായന. അപ്പോൾ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥ, എം ടിയുടെ കഥ, പ്രസിദ്ധമായ കഥയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ മറ്റൊരു പേര് പറഞ്ഞാൽ കുറെ കൂടി ആളുകൾക്ക് ഇത് സുപരിചിതമായിട്ടുള്ള ഒരു കഥയായിരിക്കും. എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ഈ സിനിമ എല്ലാവരും, ഒരുപാട് പേര്, മിക്കവാറും എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും കണ്ടിട്ടുള്ളതായിരിക്കും എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമ. അപ്പൊ ആ സിനിമ എം ടിയുടെ ഈ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്നുള്ള കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു, മൂവിയായിരുന്നു എന്ന് സ്വന്തം ജാനകിക്കുട്ടി. അപ്പോൾ മിക്കവാറും എന്താണ്, അത് ഒരു ഹരിഹരൻ സാറിൻ്റെ പടമാണത്. ആ ഒരു മൂവി ഈ എം ടിയുടെ ഈ കഥയെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് കുറേ പേർക്ക് അറിയാം. പക്ഷെ ഈ ഒരു കഥ വായിക്കുമ്പോൾ അതിനെപ്പറ്റി പറഞ്ഞത് നമുക്ക് കുറേയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കഥയും സിനിമയുമായിട്ട് എത്രത്തോളം നീതീകരണം പുലർത്തി എന്നൊക്കെ ഉള്ളത് മറ്റു കാര്യങ്ങളാണ്. എം ടി തന്നെ തിരക്കഥ എഴുതി ചെയ്തതാണ് ആ പടം എന്ന് സ്വന്തം ജാനകിക്കുട്ടി. അപ്പോൾ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ് ശരിക്കുള്ള കഥ, എം ടിയുടെ കഥ. അപ്പോൾ ആ കഥയാണ് ഇന്നത്തെ നമ്മുടെ വായന. അപ്പോൾ സിനിമ കണ്ടിട്ടുള്ളവർ പെട്ടെന്ന് കഥ കേൾക്കുമ്പോൾ നമ്മുടെ സിനിമയിലേക്ക് പോകും. സിനിമ കണ്ടിട്ടില്ലാത്തവർക്ക് കഥ കേട്ടതിന് ശേഷം സിനിമ കണ്ടാൽ കുറച്ചുകൂടി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമ ഓർക്കാത്തവർക്ക് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം, ജോമോളും ചഞ്ചലും ചേർത്ത് അഭിനയിച്ചതാണ്. അവർ രണ്ടുരുമാണ് പ്രധാന ക്യാരക്ടേഴ്സ്. അപ്പോൾ എം ടിയുടെ കഥ എന്ന് പറയുമ്പോൾ തന്നെ ഒരു തറവാടും തറവാട്ടിലെ മുത്തശ്ശിയും ഒരു കൂട്ടുകുടുംബവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. മിക്കവാറും എം ടി കഥകളിൽ, ഒരുപാട് കഥകളിലും അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ നമുക്ക് ഉളവാക്കുന്ന കഥകളാണ് എം ടിയുടേത്. പ്രത്യേകിച്ച് ഈ ഒരു കഥ നമുക്ക് വായിക്കുമ്പോൾ അറിയാൻ പറ്റും, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ നമ്മുടെ ജീവിതത്തിലെ, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു 10-18 വയസ്സുകാരി പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. അപ്പോൾ പല സമയത്തും നമ്മൾ കഥയിലേക്ക് ഇപ്പോൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ കഥയിൽ നമുക്ക് ഒരുപാട് റിയലിസ്റ്റിക്കായിട്ടും അൺറിയലിസ്റ്റിക്കായിട്ടുമുള്ള, അതായത് നമുക്ക് ചില ഭിത്തിക്കൽ സ്വഭാവങ്ങൾ കാണാം, അങ്ങനെ ഒരുപാട് പല തലങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കഥയാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. അപ്പോൾ കഥയിലേക്ക് വരികയാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ശ്രീ എം ടി വാസുദേവൻ നായർ. നോക്കൂ, എനിക്ക് മനസ്സിലാവാത്തത്, വേണ്ട, ഞാൻ രസം കേൾക്കണോ? എല്ലാവരും വലിയ പേടിയോടെയാണ് ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതൊക്കെ കേട്ട് കേട്ട് ഞാനൊക്കെ കുറച്ചൊക്കെ വിശ്വസിച്ചിരുന്നു. ദംഷ്ട്ര താഴ്ത്തി ഒറ്റ വലി വലിച്ചാൽ ചോര മുഴുവൻ അതിൻ്റെ വയറ്റിൽ, പിന്നെ എല്ല് ചവച്ചു തുപ്പും. ഇതൊക്കെ പറയുന്നത് പാവം കുഞ്ഞാത്തലിനെ പറ്റിയാണ്. രണ്ട് സമയത്താണ് മേലെ പറമ്പിലൂടെ യക്ഷിയുടെ നടത്തം എന്ന് പറഞ്ഞിരുന്നു. ഉച്ചക്കാനം നോക്കി പകല്, പിന്നെ പാതിരാക്കി. പണിക്കാർക്ക് കഞ്ഞി കൊടുത്ത് അമ്മ അടുക്കളത്തളത്തിൽ നിന്ന് വന്ന് കിടക്കുന്നതിനും വലിയമ്മ കാപ്പി ഉണ്ടാക്കാൻ എഴുന്നേൽക്കുന്നതിനും ഇടയ്ക്കുള്ള സമയത്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ ഉച്ചക്കാനം എന്ന് പറയുന്നത്. എന്ത് ഭാഷയാണാവോ. ആ സമയത്ത് അക്കരെ നിന്ന് വന്ന മുത്തശ്ശി പുറംപറമ്പിലൊക്കെ നടക്കും. ഓരോ ഇലയും വേരുമൊക്കെ പറിക്കും. മുത്തശ്ശിക്ക് മാത്രം അറിയാവുന്ന മരുന്നുകളാണ് ഇതൊക്കെ. മുത്തശ്ശി മരിക്കുന്നതിന് മുമ്പേ ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് തന്നെ, വേറെ ആർക്ക്? മുത്തശ്ശി കിടപ്പായപ്പോൾ ഞാൻ ആരും കാണാതെ ഒറ്റയ്ക്കായി നടത്തും. അപ്പോൾ എന്തോ കണ്ട് പേടിച്ച് ആരൊക്കെയോ എൻ്റെ മേൽ കൂടിയെന്നാണ് അമ്മയും വലിയമ്മയും പറയുന്നത്. അശ്രീകരം പിടിച്ച തള്ള വന്നതു മുതൽ അനർത്ഥം തുടങ്ങിയെന്ന് തേക്കുകാരൻ രാവണി നായർ. ആ സമയത്ത് കയ്യാലമുറ്റത്തുകൂടി മറ്റൊരു യക്ഷിയുടെ പതുങ്ങി പതുങ്ങിയുള്ള ഒരു പോക്കുണ്ട്. അത് ഇവരാരും അറിയില്ല, വേറാരുമല്ല, വല്യമ്മയുടെ ത്രിപുത്രി തന്നെ സരോജിനിയിടത്തി. ഇല്ലക്കാരുടെ പുറത്തെ കുളത്തിൽ ചൂണ്ടലിട്ടിരിക്കുന്ന ഗന്ധർവനെയും ഇവർ കാണില്ല. അവിടേക്കാണ് പോക്ക്. ഉച്ചക്കാനം നോക്കി പടിഞ്ഞാറ്റയുടെ കുത്തഴിയിലൂടെ ആടിനെ മേയ്ക്കാനെന്നും പറഞ്ഞ് നടക്കുന്ന നാണിക്കുട്ടിയോട് കൈയും കലാശവും കാണിച്ചു നിൽക്കുന്ന ഒരാളുണ്ട്, എന്റെ ഏട്ടൻ. ബാധ അയാൾക്കാണ്, പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ? വല്ലതും രസം പറഞ്ഞിരിക്കാമെന്ന് വെച്ച് ചെന്നാൽ ചാരുപടിയുടെ മെത്താരണയിൽ മുടി പരത്തിയിട്ട് സിനിമാക്കാരുടെ ചിത്രങ്ങളുള്ള ഓരോ ബുക്കുകൾ വായിച്ച് കിടക്കുന്ന ആൾ ഓടിക്കും. ആയമ്മയുടെ ഗമ എന്താണ്? പറയുമ്പോൾ എന്നെക്കാളെ 3 വയസ്സ് മൂപ്പുള്ളൂ. നേരെ ഏട്ടത്തിയാണ് എന്ന് പറഞ്ഞിട്ടെന്താ? ദേ ഇല്ല. ഒരിക്കൽ ഉച്ചക്കാനത്തിൽ വെറുതെ നടക്കുമ്പോൾ ഉരുണ്യൻ മാവിന്റെ ചോട്ടിൽ ഒരാൾ, ഇവർ പറഞ്ഞ യക്ഷി തന്നെ. ഓടാനും വയ്യ, നിലവിളിക്കാനും വയ്യ. അപ്പോൾ കണ്ണും പൂട്ടി അർജുനൻ ഫൽഗുനൻ ഉരുവിട്ട് നിന്നു. പതുക്കെ വിളി കേട്ടു, ജാനകിക്കുട്ടി. എല്ലാവരും വിളിക്കണ പോലെ ഞാട്ടി എന്നല്ല, എനിക്ക് ആ വിളിയെ ഇഷ്ടമല്ല. ശരിക്ക് മുഴുവൻ പേരും പറഞ്ഞ് സ്നേഹത്തിലുള്ള വിളിയാണിത്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അടുത്ത് കുഞ്ഞാത്തല് നിൽക്കണു. യക്ഷി എന്ന് പറഞ്ഞാൽ മുമ്പ് കുന്നംകുളത്തിന്റെ അടുത്തേക്ക് വേളി കഴിച്ചു കൊണ്ടുപോയ ആദ്യമാര് കുട്ടിയില്ലേ, അതുപോലിരിക്കും. കരയും കുറിയുമുള്ള വെള്ളമുണ്ട്, ബ്ലൗസും വെള്ള, പിന്നെ ആകെ ഒരു ശീലപ്പുതപ്പ്, ചുവന്ന ചാന്തുകൊണ്ട് പൊട്ട്, കാതില് ചിറ്റ്, കഴുത്തില് കാശിമാല. ജാനിക്കുട്ടി എന്താ ഒറ്റയ്ക്ക്? ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല. ജാനിക്കുട്ടിയുടെ മുത്തശ്ശിയമ്മ ഇപ്പൊ എന്താ വരാത്തത്? സംസാരിക്കുമ്പോൾ ഞാൻ വായിലാണ് നോക്കിയിരുന്നത്. പേടിക്കുന്നുണ്ട് എന്ന് തോന്നാൻ പാടില്ലല്ലോ. ഞാൻ വെറുതെ ചോദിച്ചു, ദംഷ്ട്ര എവിടെ? ആദ്യമാരുട്ടി ചിരിച്ചു, ഭംഗിയുള്ള പല്ല്, അത് കൊല്ലേണ്ടവരെ കാണുമ്പോഴേ വരൂ എന്ന് പറഞ്ഞു. അത് വിചാരിച്ച് ഒരാളും കളിക്കാൻ കൂടുന്നില്ല. താഴത്ത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പെരത്തറയുണ്ട്, പണ്ടവിടെ ഇല്ലത്തെ ഏതോ പണിക്കാരി താമസിച്ചിരുന്നു. അതിന്റെ ചുറ്റിലും നെൽപ്പനാടെ കാടാണ്. അവിടെ ഇരുന്ന് യക്ഷി മടിയിൽ നിന്ന് വെറ്റിലയും അടക്കയും എടുത്ത് മുറുക്കി. മൂന്നും കൂട്ടാൻ എനിക്കും മോഹമൊക്കെ തോന്നി. അത് മനസ്സിലായി യക്ഷിക്ക്, കുട്ടികള് മുറുക്കാൻ പാടില്ല. ഞാൻ നല്ല നല്ല ചെറിയ കല്ലുകൾ നോക്കി പെറുക്കിക്കൊണ്ടുവന്നു. ഞങ്ങൾ പിന്നെ ഇരുന്ന് കൊത്തങ്കല്ല് കളിച്ചു. ഹായ്, ഒരു പിടിക്ക് 4ഉം 5ഉം പെറുക്കുന്നത് കാണണം. ജയിച്ചത് കുഞ്ഞാത്തല് തന്നെ. ഞാൻ അങ്ങനെ വിളിക്കുന്നതാ യക്ഷിക്ക് ഇഷ്ടം. നാളെ ജാനകിക്കുട്ടി ജയിച്ചോളൂ. യക്ഷി ചിരിച്ചു, തോറ്റാലും കളിക്കാനൊരാളുണ്ടല്ലോ. യക്ഷികൾക്ക് വാക്കിനും വ്യവസ്ഥയുണ്ട്. നാളെ തരാം എന്ന് എന്റെ ഏടത്തി പറഞ്ഞാൽ ഒഴിവാക്കലാണ്. തരില്ല, ഇവരങ്ങനെയല്ല. പിറ്റേന്ന് ശരിക്കും ഞാനാ ജയിച്ചത്. സന്ധ്യയ്ക്ക് മുത്തശ്ശിയാണ് നാമം ചൊല്ലിത്തരുന്നത്. ഇപ്പോൾ തുടങ്ങിയതാണ്. തള്ളയെ കൊണ്ട് ഒരു ഉപകാരം അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് മുത്തശ്ശി കേൾക്കെ അമ്മ ഒരിക്കൽ പറഞ്ഞു. അതിന്റെ ശേഷം അമ്മയുടെയും വല്യമ്മയുടെയും അമ്മയാണ് ശരിക്കുള്ള മുത്തശ്ശി. ഞാൻ കണ്ടിട്ടില്ല, മുമ്പേ മരിച്ചു. അവരുടെ താഴെയുള്ള ആളാ ഈ അക്രേന്ന് വന്ന മുത്തശ്ശി. മക്കളാരും നോക്കാത്തത് ഈ തള്ളയുടെ ശീലഗുണം കൊണ്ട് തന്നെയാ. ഈ മുത്തശ്ശിയെ പറ്റിയാണ് അമ്മയും വല്യമ്മയും ഇരുന്ന് പറയുന്നത്. ചീത്ത പറയാൻ വേറൊരു ഭാഷയാണ്. വയ്യാണ്ട് കിടപ്പായപ്പോൾ അമ്മ സങ്കടപ്പെട്ടു. ഇനി ഈ അസ്വീകരത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ വേണം. ഓരോ അനർത്ഥങ്ങള് വന്നു ചേരും. യക്ഷിയെ കണ്ടതും ഞങ്ങൾ കൊത്തങ്കല്ല് കളിച്ചതും ഞാൻ സന്ധ്യയ്ക്ക് അക്കരെ മുത്തശ്ശിയോട് പറഞ്ഞു. മിണ്ടണ്ട, ആരോടും മിണ്ടണ്ട. അവരെ എനിക്കറിയാം, അവരാരും എന്റെ കുട്ടിയെ ഒന്നും ചെയ്യില്ല. കൊത്തങ്കല്ലും അടുത്തപ്പോൾ യക്ഷിയും ഞാനും വേറെ വഴികളിൽ ചുറ്റി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോഴാണ് കരിനീലിയെ കണ്ടത്. പറപ്പൂതം വരാറില്ലേ വേലയ്ക്ക്, അതുപോലെ മുറ്റമടിക്കാനും ചാണകം വാരാനും കാളിയില്ലേ? കാളി കുറച്ചും കൂടി ചെറുപ്പമായാൽ എങ്ങനെയിരിക്കും? അത് തന്നെ. ബ്ലൗസ് ഇടില്ല, കഴുത്ത് നിറച്ച് കല്ലുമാല, പുകല കൂട്ടി മുറുക്കിട്ടാവും, പല്ലൊക്കെ കറി കറാന്ന്. കുറച്ചപ്പുറത്ത് കാഞ്ഞിരത്തിന്റെ ചോട്ടിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. കുഞ്ഞാത്തലിന് ആദ്യം ദേഷ്യമാണ് വന്നത്. കരിനീലി, പതുക്കെ പറഞ്ഞു തന്നു. യക്ഷിയും കരിനീലിയും ഒന്നും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നോക്കി നിന്നു. അമ്മയും വലിയമ്മയും കൂടി അങ്ങനെ മത്സരിച്ച് നോക്കാറുണ്ട്. ഇത് അതിലും ഭയങ്കരം. തമ്മിൽ വല്ല യുദ്ധവും ഉണ്ടാവുമോ എന്നായിരുന്നു ഭയം. ഒന്നും ഉണ്ടായില്ല. തമ്പ്രാട്ടി എന്താ എന്നെയും കളിക്കാൻ കൂട്ടാത്തത്? നീലി ചോദിച്ചു. അപ്പോൾ എൻ്റെ ആള് കുഞ്ഞാത്തല് ചിരിച്ചു. വന്നോ. നീലി കളം വരച്ചു. ഓട്ടിൻ കഷ്ണം കൊണ്ടുവന്നു. ഞങ്ങൾ മൂന്നാളും കൂടി വട്ടം കളിച്ചു. അതും ഞാൻ സന്ധ്യയ്ക്ക് മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശി ചിരിച്ച് തലയിൽ തടവി. എൻ്റെ കുട്ടിക്ക് ഒന്നുമില്ല, ഒരനർത്ഥവും വരില്ല. ഞങ്ങൾ കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരിക്കൽ കുഞ്ഞാത്തല് ബ്രഹ്മരക്ഷസിനെ കാണിച്ചു തന്നു. പണ്ട് ഞങ്ങൾ കൊത്തങ്കല്ല് കളിച്ച് തറയിൽ നിൽക്കുന്നു. മരിച്ച കുഞ്ഞുനമ്പൂരി മൂന്നാള് പൊക്കം വെച്ചാൽ എങ്ങനിരിക്കും? അത് തന്നെ. അതിൻ്റെ വഴിക്ക് പോവണ്ട, ലോഹ്യത്തിന് നിൽക്കണ്ട, നമ്മളെ ഒന്നും ചെയ്യില്ല. ഞങ്ങളെ നോക്കിയതും കൂടിയില്ല. ഞങ്ങൾ കളിക്കുന്നത് മറഞ്ഞു നിന്ന് നോക്കാൻ വേറെ ചിലരുണ്ട്. എല്ലാം നീലിയുടെ ലോഹ്യക്കാരാണ്. പറക്കുട്ടി, കരിങ്കുട്ടി, കള്ളാടിമുത്തൻ ഒക്കെ പുല്ലാനിക്കാട്ടിൽ പരുങ്ങി നിൽക്കുകയുള്ളൂ. അടുത്തേക്ക് വരുമെന്ന് തോന്നുമ്പോൾ യക്ഷിയൊന്ന് നോക്കും. ഉടനെ അവർ പൊന്തയിൽ മറയുകയും ചെയ്യും. ഒരിക്കൽ എൻ്റെ കാലിൽ മുള്ളു തറച്ചു, കാരമുള്ള്. അതിന് നീലി ശരിക്ക് കള്ളാടിമുത്തനെ ചീത്ത പറഞ്ഞു. കാല് കുത്തിപ്പിഴുത്ത് കുട്ടി കിടപ്പിലായാലുണ്ടല്ലോ നിന്നെ. ഞാൻ പിറ്റേന്ന് ഉറുമ്പ് കടിച്ച വേദന കൂടി തോന്നിയില്ല. വാക്കിന് വ്യവസ്ഥയുള്ളവർ. രാത്രി മുമ്പ് ഞാൻ അക്രെ മുത്തശ്ശിയുടെ കൂടെയായിരുന്നു കിടപ്പ്. ഇപ്പോൾ അമ്മയുടെ കട്ടിലിൻ്റെ താഴെ എൻ്റെ ഏടത്തിയുടെ കൂടെയാണ്. ആയമ്മയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമായിട്ടല്ല. രാത്രി ഏടത്തി വേഗം ഉറങ്ങും. ചിലപ്പോൾ സരോജന ഏടത്തിയും വന്ന് പഞ്ചായത്ത് പറഞ്ഞിരിക്കും അമ്മ വരുന്നത് വരെ. രാത്രി എനിക്ക് ഉറക്കം വരില്ല. ഇവര് പറയുന്നത് പോലെ അതൊരു സുഖക്കേടല്ല, കാര്യം രഹസ്യമാണ്. അസൂയ. നീലിയും കുഞ്ഞാത്തലും കൂടി രാത്രിയിലും കളിച്ചു നടക്കുന്നത് ആലോചിച്ച് അസൂയ. ഒരിക്കൽ വാഴത്തോട്ടത്തിലൂടെ രണ്ടാളും എന്തോ തിന്നും കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ജനലിന്റെ അടുത്ത് വന്ന് ഞാൻ പതുക്കെ വിളിച്ചു, കുഞ്ഞാത്തലെ, നീലി. അവർ കേട്ടതേയില്ല. വല്ലാത്ത കൂട്ടല്. അപ്പോഴാണ് അമ്മ എഴുന്നേറ്റതും ഭൂകമ്പം ഉണ്ടായതും. അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളിലെ ആദ്യത്തെ ഭൂകമ്പം അവിടെയാണ്. വിളക്ക് കത്തിച്ചു. എല്ലാവരും ഓടി വന്നു. അതിനിപ്പോൾ എന്തേ ഉണ്ടായത്? വയ്യാത്തയിടത്ത് അക്കരെ മുത്തശ്ശിയും തപ്പിത്തടഞ്ഞ് വന്നപ്പോൾ അമ്മ അലറി. തള്ളെ, നിങ്ങളുടെ വകയിൽ ഇനി അനർത്ഥം ഉണ്ടാക്കണ്ട. വല്ല ദിക്കിലും കെട്ടിപ്പടഞ്ഞ് വീണ് മാരണം. പണിക്കരേതായാലും സൂത്രക്കാരനാണ് അയാൾ. ഞാൻ കുഞ്ഞാത്തലിന്റെയും നീലിയുടെയും കൂടെ കളിച്ചു നടക്കുന്നതൊക്കെ കവടി വെച്ച് നോക്കി കൃത്യമായി കീറി കൃത്യമായി പറഞ്ഞു അത്രേ. പക്ഷേ ഇവരുടെ വിഡ്ഢിത്തം കേൾക്കണോ? തെക്കൻ ജോവയും കൂടെ കൂടിയിട്ടുണ്ട് എന്നയാൾ പറഞ്ഞപ്പോൾ ഇവര് വിശ്വസിച്ചു. അതില് പണിക്കരുടെ കണക്ക് പിഴച്ചു. ഇവർ രാവണി നായരെ അയച്ച് അന്നക്കരയിലെ അമ്പലത്തില് 101 രൂപയും വെച്ചു. ഭഗവതിക്ക് കിട്ടട്ടെ, നല്ലതല്ലേ. എന്നാൽ ഞങ്ങൾ കളിക്കുന്ന വഴിക്ക് ഒരിക്കലും ഈ തെക്കനും ജോവയൊന്നും വന്നിട്ടില്ല, വടക്കൻ ജോവയും വന്നിട്ടില്ല. വന്നാൽ തന്നെ ഞങ്ങൾ കൂട്ടത്തിൽ കൂട്ടാനും പോണില്ല. ഏത് തരക്കാരിയാണെന്ന് ആര് കണ്ടു? അമ്മയ്ക്ക് ഇടയ്ക്ക് സങ്കടം വരും, ഇടയ്ക്ക് ദേഷ്യവും. സൂക്കേടായാലെന്ത്? ഇവിടെ ആരെങ്കിലും ചത്താലെന്ത്? ഇവറ്റിന്റെ തന്തയ്ക്ക് വല്ല ഇഷ്യലുണ്ടോ? അച്ഛന് വാൾപ്പാറയിൽ ചായത്തോട്ടത്തിലെ പണിയുടെ ഇടയ്ക്ക് എപ്പോഴും ഓടി വരാൻ പറ്റില്ലല്ലോ. ഏട്ടൻ പോയി കണ്ടതാണ്. മൂപ്പ് അധികമായ ഇല നുള്ളിക്കൊണ്ടുവന്നാൽ അച്ഛൻ എടുക്കില്ല. പൊടിക്കുമ്പോഴൊക്കെ അച്ഛൻ അടുത്ത് നിൽക്കണം. അച്ഛൻ നോക്കാത്തപ്പോൾ ഉണ്ടാക്കുന്ന ചായപ്പൊടി പീടികക്കാർ വിൽക്കുമ്പോഴാണ് മണ്ണ് ചുവയ്ക്കണോ ചായ പുളിവെള്ളായിരിക്കണോ എന്നൊക്കെ ആൾക്കാര് കുറ്റം പറയാറ്. അവിടെ പണിക്കുമെന്ന് പറഞ്ഞ് ഒരു ഉർവശിയെ കൊണ്ടുപോയി നിർത്തിയത് മുതൽക്കാണ് അച്ഛന്റെ തല തിരിഞ്ഞത് എന്നാണ് അമ്മ പറയുന്നത്. അധികം കളിച്ചാലേ, ഞാൻ കുഞ്ഞാത്തലിനോട് പറയും. പറയാത്തത് ദേഷ്യം വന്ന് ദംഷ്ട്ര എടുത്ത് വല്ലതും ചെയ്താൽ ഉർവശിക്ക് മാത്രമല്ല അച്ഛനും വല്ലതും പറ്റും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. എന്റെ ഏടത്തെയും സരോജിനിയേടത്തെയും ഒക്കെ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴും എന്നെ തുറിച്ചു നോക്കണത് എനിക്കത്ര ഇഷ്ടമാവുന്നില്ല. ഞാൻ അങ്ങോട്ട് നോക്കിയാലോ രണ്ടും പേടിച്ച് തിരിഞ്ഞു നടക്കും. എന്നെയും കുറേശ്ശെ പേടിയുണ്ടല്ലേ. തല കുളിച്ചാൽ ഞാൻ ഇപ്പോഴും മുത്തശ്ശിയുടെ അടുത്ത് പോകും. തലയില് രാസ്നാദി പൊടി തിരുമ്മിത്തരണത് മുത്തശ്ശിയാണ്. വയ്യെങ്കിലും അമർത്തി തിരുമ്മും. കുറേശ്ശെ വേദന തോന്നും. പിന്നെ പൊടിയുടെ മണമുള്ള വിരല് മൂക്കിൽ വെച്ച് തരും. അത് വലിക്കണം. പിന്നെ ഒരു ജലദോഷവും വരില്ല. രണ്ട് നാഴിക നടന്ന് പഠിക്കണ്ട എന്ന് നിശ്ചയിച്ചത് അച്ഛൻ എഴുതിയിട്ടാണത്രേ. എന്നെ കൂടെ കൊണ്ടുപോകുന്നത് പത്രാസിന് കുറവാണെന്ന് തോന്നി ഈ അമ്മയും എന്റെ ഏടത്തി. അതിന് എസ് വെച്ചിട്ടുണ്ടാവും. രണ്ട് നാഴിക എന്ന് പറഞ്ഞാൽ പെരുത്തുകാതം ദൂരമൊന്നുമില്ല. തെക്കേ ഇല്ലത്തൊടിയുടെ വേലി മുതൽക്ക് ആശാരിപ്പറമ്പിന്റെ അതിരിലെ പാല വരെ. ഞാനും കുഞ്ഞാത്തലും നീലിയും എത്ര പ്രാവശ്യം നടന്നിരിക്കണു, ഓടിയിരിക്കണു. വെറുതെ ഇല്ലാത്ത സൂക്കേടൊന്നും ആളുകൾ പറഞ്ഞുണ്ടാക്കണ്ട. ഇനി ട്യൂഷൻ വെക്കാൻ ആളെ തിരിയണുണ്ട്. ഉച്ച തിരിയുന്ന നേരത്ത് എന്ന് മാത്രമല്ല, ഏത് നേരത്തും പുറംപറമ്പിലേക്ക് പോകരുത് എന്നായി പുതിയ നിയമം. അത് പഴയ പാമ്പിൻകാവിന്റെ ബാക്കിയായ പൊന്തക്കെടുത്ത് കുഞ്ഞാത്തൽ വന്ന നേരം നോക്കി ഞാൻ പറഞ്ഞു. അപ്പോൾ കുഞ്ഞാത്തലും നീലിയും കൂടെ വീട്ടിൽ എല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന നേരത്ത് അകത്ത് വരാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാ മുറികളിലും നടക്കും. ഉറങ്ങുന്നവരുടെ ഗോഷ്ടികളൊക്കെ കണ്ടു ചിരിക്കും. കയ്യും കലാശവും കാട്ടി നിൽക്കുന്ന ഏട്ടൻ ഞങ്ങളെ തല്ലാൻ വന്നു. ദംഷ്ട കുറച്ച് നീണ്ടതാണ്, ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കുഞ്ഞാത്തല് തിരിഞ്ഞു നടന്നത്. നീലിക്ക് ദേഷ്യം വന്നാൽ തുപ്പലാണ്. മേലൊക്കെ പിന്നെ പളുങ്ക് പോലെ വസൂരി പൊന്തും. അതും ഞാൻ തടഞ്ഞിട്ടാണ് ചെയ്യാത്തത്. ഞങ്ങൾ കുറേ നേരം മുത്തശ്ശിയുടെ മുറിയിലിരുന്ന് തായം കളിക്കും. മുത്തശ്ശിക്കും അത് സമ്മതമാണ്. ഒരിക്കൽ അമ്മയോ വല്യമ്മയോ ആരോ ഒരാൾ ഞങ്ങൾ അകത്ത് നടക്കുന്നത് കണ്ടു. പിന്നെയും ഭൂകമ്പം. വേറൊരു പണിക്കര വരുത്തി. ഒരാളല്ല, രണ്ടാൾ. കൂട്ടത്തിൽ എല്ലാവരുടെ ജാതകം നോക്കലും നടക്കുമല്ലോ. അച്ഛന് കൈവശം കൊടുത്ത ഉർവശിയുടെ കാര്യം അമ്മയ്ക്കറിയണം. എനിക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വരക്കലും കവടിയളക്കലും ശ്ലോകം ചൊല്ലലും. കല്യാണക്കാര്യം പറയുന്നത് എപ്പോഴാണെന്നറിയാൻ കാതും കൂർപ്പിച്ച് ഒരാള് തെക്കിനിയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതാണ് ശരിക്കുള്ള ഭൂതത്താൻ സരോജിനിയടത്തി. കല്ലടിക്കോട്ട് നിന്നോ മറ്റോ വലിയ മന്ത്രവാദിയെ വരുത്താൻ തീരുമാനിച്ചു. തേക്കുകാരൻ രാവുണ്ണി പോയി ദിവസം നിശ്ചയിച്ച് ചാർത്ത് വാങ്ങി വന്നു. അവരിരുന്ന് മന്ത്രവാദിയുടെ വലിപ്പം പറയുന്നത് ഞാനും കേട്ടു കുറച്ചൊക്കെ. ഉടൻ ഞാൻ കുഞ്ഞാത്തലിനെ വിളിച്ചു. ചെയ്യാൻ പോകുന്നത് അവരറിയണമല്ലോ. കൈക്കോട്ട് തീയിലിട്ട് പഴുപ്പിക്കും. കാഞ്ഞിരമുട്ടിയിൽ ആണിയടിക്കും. എരിപൊരി സഞ്ചാരം കൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോകേണ്ടി വരും. നീലിയും കുഞ്ഞാത്തലും അത് കേട്ട് ചിരിച്ചതേയുള്ളൂ. മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കുമുണ്ട് ഒരു ചിരി. എന്നെ ഇരുത്തിയിട്ടാണ് വയസ്സൻ കല്ലടിക്കോടൻ പൂജ നടത്തിയത്. ഒരുപാട് വിളക്കുകൾ, ചക്രം പോലെ ഒരു കളം. കുറച്ചൊക്കെ പേടി തോന്നി. കുഞ്ഞാത്തലും നീലിയും വന്ന് എന്റെ പിന്നിൽ നിന്നപ്പോളേ ഒരു സമാധാനം തോന്നിയുള്ളൂ. ഏങ്ങി വലിച്ച് മുത്തശ്ശിയും വന്നിരുന്നപ്പോൾ എനിക്ക് ധൈര്യമായി. കാഞ്ഞിരമുട്ടിയിൽ ആണിയടിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞ് കുഞ്ഞാത്തലിനെ നോക്കി. കുഞ്ഞാത്തല് ദേഷ്യത്തിലാണ്. നീലി കണ്ണിറുക്കി കുഞ്ഞാത്തലിനെ പറ്റി എന്തോ ഒരു ആംഗ്യം കാട്ടി ചിരിച്ചു. വരിക്കപ്ലാവിന്റെ വിറക് കത്തുമ്പോഴത്തെ ചൂട്, എന്തൊരു പുക. തല ചുറ്റി പിന്നാക്കം വീണപ്പോൾ കുഞ്ഞാത്തല് പിടിച്ചു. ഉറക്കം വരുന്നത് പോലെ. ഒഴിഞ്ഞു, ഒക്കെ ഒഴിഞ്ഞു, ഇനി ഒന്നുണ്ടാവില്ല കല്ലടിക്കോടൻ പറഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാത്തലിന്റെ മടിയിൽ കിടന്ന് ചിരിച്ചു. കുഞ്ഞാത്തല് സ്വകാര്യം പറഞ്ഞു ചെവിയിൽ, ഉറങ്ങിക്കോളൂ ജാനിക്കുട്ടി, ഉറങ്ങിക്കൊള്ളൂ. കളഭത്തിന്റെയും കോടിമുണ്ടിന്റെയും മണമുണ്ട് കുഞ്ഞാത്തലിന്. അതിന്റെ പിറ്റേ ദിവസം വലിയച്ഛൻ വന്നു, സരോജിനിയടത്തിയുടെ അച്ഛൻ. എന്റെ അച്ഛൻ എന്നാണവോ വരുന്നത്? മുത്തശ്ശി പറഞ്ഞു, രണ്ട് മാസത്തെ ലീവേ ഉള്ളൂ. അതിനു മുമ്പ് സരോജിനി കുട്ടിയുടെ കല്യാണം നടത്തണം. ആളെയും നിശ്ചയിച്ചിരിക്കണു. വലിയച്ഛന്റെ കമ്പനിയിൽ തന്നെ പണിയെടുക്കുന്ന ഒരു ശങ്കരനാരായണൻ. പരിങ്ങി പരിങ്ങി കുഞ്ഞാത്തലും നീലിയും സന്ധ്യയ്ക്ക് വന്നു. കല്ലടിക്കോടൻ വന്നതുകൊണ്ട് നാട് വിട്ടുപോയി എന്നല്ലേ മറ്റുള്ളവരുടെ വിചാരം. ജാനകുട്ടിയുടെ പൊടമുറി കൂടി കാണാൻ എനിക്ക് യോഗ ഉണ്ടാവോ? മുത്തശ്ശി കുഞ്ഞാത്തലിനോട് ചോദിച്ചു. കുഞ്ഞാത്തല് ആലോചിച്ചു. ഞാനും എന്റെ എടത്തിയും കൂടി മേല് കഴുകാൻ പോകുമ്പോഴാണ് വേറൊരു പൂരം. ചൂണ്ടലിടുന്ന ഭാസ്കരൻ സരോജനയടത്തിയെ പൊളിച്ച ചീത്ത. സരോജനയടത്തി കണ്ണില് വെള്ളം നിറച്ച് ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കണ്. ഞങ്ങളെ കണ്ടപ്പോൾ രണ്ടാളും രണ്ട് വഴിക്ക് തലയും താഴ്ത്തി ഒരൊറ്റ പോക്ക്. കല്യാണത്തിന്റെ താലികെട്ടലും മാലയിടലും ഒക്കെ ഭഗവതി അമ്പലത്തിന്റെ നടക്കൽ. സത്യ വീട്ടിൽ കുഞ്ഞാത്തലിനും നീലിക്കും എനിക്കും ഒരേപോലത്തെ പാവാടയും ബ്ലൗസും കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. വലിയച്ഛൻ വന്ന ശേഷം പിന്നെ വീട്ടിൽ തിരക്കോട് തിരക്ക് തന്നെ. ഒരുപാട് ആളുകൾ വരുന്നു, പോകുന്നു. നിശ്ചയത്തിന്റെ ദിവസം തന്നെ ഉണ്ണാൻ 10-40 ആളുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് കിടക്കുന്നിടത്ത് കഞ്ഞിക്ക് പുറമെ ഇടിച്ചു പിഴിഞ്ഞ പായസം കുറച്ച് കൊണ്ടുപോയി കൊടുത്തത് ഞാനാണ്. മുത്തശ്ശിക്ക് ചുട്ടിയുള്ള ഒരു മുണ്ടും ഏറാപ്പും വേണമെന്ന് പറഞ്ഞു. എത്ര വൈയെങ്കിലും അമ്പലത്തിന്റെ നടക്കൽ പോണം, കല്യാണം കാണണം. അമ്മ പറഞ്ഞു, വെറുതെ അതിനൊന്നും മെനക്കെടണ്ട, രണ്ടാള് താങ്ങി പിടിക്കേണ്ടി വരും. അവള് പോവുമ്പോ അവിടെ നിന്ന് വന്ന് നമസ്കരിക്കും, അപ്പോൾ അരിയും പൂവും ഇട്ടാൽ മതി. അന്ന് പുറത്തെ കുളിമുറിയിലേക്ക് ചുവര് പിടിച്ച് നടക്കുമ്പോൾ മുത്തശ്ശി വീണു. കണ്ടില്ലേ, ഇങ്ങനത്തെ ആളാ കൂത്തമ്പലത്തിന്റെ പടിയേറി പോവാൻ നിന്നത്. മുറിയിലേക്ക് എടുത്ത് കിടത്തുമ്പോൾ വലിയമ്മ വലിയച്ഛനോട് പറഞ്ഞു, ഇതിന്റെ ഇടയില് ഈ പ്രായത്തില് വീണാൽ പിന്നെ എണീക്കലില്ല. എല്ലാം അറിയുന്ന ഒരാളുണ്ടല്ലോ തേക്കുകാരന്റെ ആവുണ്ണി, അയാളുടെ വക. മുത്തശ്ശിക്ക് രാത്രി വല്ലാത്ത പനി, ഛർദി. പടിഞ്ഞാറൻ അങ്ങാടിയിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്നു. ചന്ദനം കൊണ്ട് ഗോപി തൊട്ട ഒരു ഡോക്ടർ. മുത്തശ്ശി ഞരങ്ങിക്കൊണ്ട് കിടക്കുമ്പോൾ ഞാൻ പതുക്കെ ചെന്ന് നോക്കി. സാരില്ല സാരില്ല, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയെ നോക്കാൻ വീട്ടിലുള്ളവരെ അറിയാതെ എന്റെ ചങ്ങാതിമാരും ഇടയ്ക്ക് വന്നു. എല്ലാം വിറ്റുതൊലച്ച മക്കളെ കൊത്തിയാട്ടിയില്ലേ അശ്രീകരം, വയ്യാത്ത കാലത്ത് വന്നു പറ്റാൻ കണ്ടത് ഇവിടെ. വലിയച്ഛൻ മുറ്റത്ത് നടന്നുകൊണ്ട് കാണാൻ വന്നവരോട് പറഞ്ഞു. മഹോദര, രാവുണ്യാര് പറഞ്ഞു ആസ്പത്രിയിൽ കൊണ്ടുപോവാൻ നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ജലദോഷം വന്നാലും അയാള് ആസ്പത്രിയിലേക്ക് വിടും, അതിന് കമ്മീഷൻ ഉണ്ട്. അതിന്റെ ഇടയിലാണ് വലിയമ്മ പറഞ്ഞത്, ഈശ്വര തള്ള ഇതിന്റെ ഇടയിലെങ്ങാനും തീർന്നാലോ. തീർന്നാൽ തീരട്ടെ, നേരെയുള്ള മുത്തശ്ശിയൊന്നും അല്ലല്ലോ. എന്നാലും തറവാട്ടിൽ ഇപ്പോൾ പ്രായം ചെന്നിരിക്കുന്ന ആളാണ് എന്ന സ്ഥാനമുണ്ട്, പുലയുണ്ട്. മുത്തശ്ശിയും മുത്തശ്ശിയുടെ ജ്യേഷ്ഠത്തെയും തമ്മിൽ എന്താണ് വ്യത്യാസം? രാവുണ്ണി നായർ ബോംബെയിൽ പണിയെടുക്കുന്ന വലിയച്ഛന് അറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. വലിയമ്മയും വലിയച്ഛനും പോയി പണ്ടങ്ങൾ വാങ്ങി വന്നു. തൃശൂർക്കാർക്കേ പണ്ടങ്ങളുടെ ഫാഷൻ അറിയൂ. ഞാനും എല്ലാം കണ്ടു. എന്റെ ഏടത്തിക്ക് അതിലെ ചിലതൊക്കെ കഴുത്തിലും മാറത്തും വെച്ച് നോക്കി ഇത്തിരി നേരം ഞെളിയാനും തരം കിട്ടി. അതൊക്കെ പുറത്ത് നിരത്തി വെച്ച നേരത്ത് കുഞ്ഞാത്തലും നീലിയും വരണേ എന്ന് പ്രാർത്ഥിച്ചു. അവർ വന്നത് പിന്നെ രാത്രിയിലാണ്. പണ്ടങ്ങളുടെ ഭംഗി പറഞ്ഞപ്പോൾ കുഞ്ഞാത്തലിന് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. യക്ഷിയല്ലേ, എത്ര പണ്ടങ്ങൾ വേണമെങ്കിലും മിനിട്ട് വെച്ച് വരുത്താം. അതുകൊണ്ടാവും കുഞ്ഞാത്തലിന്റെ കഴുത്ത് തന്നെ ശീലപ്പുതപ്പ് കൊണ്ട് കാണില്ല. നീലിക്ക് സ്വർണം തന്നെ വേണ്ട, വലിയ വലിയ കല്ലുമാലകൾ മതി. നടക്കുമ്പോൾ കിലിങ്ങണം. അതാ ഞങ്ങൾക്ക് പറഞ്ഞത്, നീലി പറഞ്ഞു. ആര് പറഞ്ഞത്? അതാ നിയമം. ഗോപി തൊട്ട ഡോക്ടറുടെ ഷീട്ട് പ്രകാരം വാങ്ങിയ മരുന്നൊന്നും തന്നെ മുത്തശ്ശി കഴിക്കുന്നില്ല. അത് കണ്ടുപിടിച്ചത് ഏട്ടനാണ്. അപ്പോൾ കുഞ്ഞൻ വൈദ്യരെ വരുത്തി. വീട്ടിൽ വരുന്നവർ ചിലരൊക്കെ മുത്തശ്ശി കിടക്കുന്ന ചെറിയ മുറിയുടെ വാതിൽക്കൽ വന്ന് എത്തി നോക്കി. പട്ടാമ്പിയിൽ നിന്ന് വന്ന ഒരു തള്ളയും മകളും മുത്തശ്ശിയോട് പറഞ്ഞു, ഇനി അധികം കഷ്ടപ്പെടുത്താണ്ടേ ഒരു നല്ല വഴിക്ക് കൊണ്ടുപോകണേന്ന് പ്രാർത്ഥിച്ച് കിടന്നോളൂ, കുട്ടികള് കഴിയുന്നതൊക്കെ ചെയ്യണുണ്ടല്ലോ. ഞാൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. തള്ള പുറത്തു വന്നപ്പോൾ എന്നെ ഒന്ന് തുറച്ചു നോക്കി. കുഞ്ചിക്കുട്ടിയുടെ രണ്ടാമത്തെ മകളല്ലേ ഇത്? കൂടെയുള്ള ചുവന്ന സാരി ചുറ്റിയ സ്ത്രീ പറഞ്ഞു. ആ, ഇവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഭേദമുണ്ടെന്നാ പറഞ്ഞത്. ഞാൻ മുത്തശ്ശിയുടെ കട്ടിലിന്റെ കാൽക്കൽ മുറവുമായി ചെന്നിരുന്നു. വീട്ടിൽ തിരക്ക് കൂടിയപ്പോൾ ചെറിയ പണികൾ എന്നെ ഏൽപ്പിക്കുന്നുണ്ട്. മച്ചിലെ വിളക്ക് തുടയ്ക്കൽ, ചെറുപയറിലെ കല്ലുപെറുക്കൽ. കുഞ്ഞാത്തിലും നീലിയും വന്നാൽ അധികം സംസാരിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ബോംബെയിൽ താമസിക്കാൻ പോകുന്നത് കൊണ്ട് സരോജിനി എടത്തിയെ എന്റെ ഏടത്തി മുറി ഹിന്ദി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രയോഗം എന്റെ നേർക്കാണ്. ഞാട്ടി ബാഹർജ, ഞാട്ടി ഇധറ, ആകെ ഒരു പൂരം തന്നെ. ഞാനത് സന്ധ്യക്ക് അമരപ്പന്തലിന്റെ അടുത്ത് നിന്ന് നിന്ന് കുഞ്ഞാത്തലിനോട് പ്രയോഗിച്ചു നോക്കി. കുഞ്ഞാത്തലെ, ഇതറ നീ, നീലി ഇതറ, എടി നോക്കുമ്പോൾ ഏട്ടൻ, ഇനിയും ഓരോന്ന് തുടങ്ങിയാലുണ്ടല്ലോ, ചെവിട്ട് ഞാൻ അടിച്ചു പൊളിക്കും. എന്താ എന്താ? ഓടിയെത്തി അമ്മ. ബാക്കി വല്ല കാശുമുണ്ടെങ്കിൽ അതും കൂടി തീരണല്ലോ, അതിനുള്ള വഴി ഉണ്ടാക്കണുണ്ട് ഈ അശ്രീകരം. പോ, നേരത്തല്ലാത്ത നേരത്ത് പുറത്ത് നിൽക്കണ്ട, പോയേ, എന്നോട് അമ്മ കൽപ്പിച്ചു. സാരമില്ല എന്ന് കുഞ്ഞാത്തലിനോട് സൂത്രത്തിൽ ആംഗ്യം കാണിച്ച് ഞാൻ നടന്നു. അന്ന് രാത്രി അച്ഛൻ വരുമെന്ന് കേട്ടിരുന്നു, വന്നില്ല. അതൊരു ചെറിയ ബഹളം. ലീവില്ലാത്തത് കൊണ്ട് കല്യാണത്തിന്റെ സമയത്തെ എത്തു, അന്ന് തന്നെ മടങ്ങുകയും ചെയ്യും. കത്ത് വന്നു, ബഹളം പിന്നെയും, ഉർവശിക്ക് ശാപം. വരുന്നവരെ സൽക്കരിക്കല്, വലിപ്പം പറയല്, പണ്ടം കാണിക്കല്, വാങ്ങിയ സാരികളുടെ മുന്താണി കാണിക്കല്, നേരത്തിന് എനിക്ക് വല്ലതും കിട്ടുന്നുണ്ടോ, മുത്തശ്ശിക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന ചിന്ത ഒരാൾക്കുമില്ല. തിരക്കല്ലേ, എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി. രാത്രി സർക്കിട്ടിന് പോകുമ്പോൾ തെക്കേത്തളത്തിന്റെ കുത്തഴിയിൽ വന്ന് കുഞ്ഞാത്തിൽ നോക്കിയപ്പോൾ ഞാൻ പതുക്കെ ചോദിച്ചു, എവിടെ ദംഷ്ട്ര? എല്ലാത്തിന്റെയും ചോര കുടിച്ച് വിടുക വേണ്ടത്? വേണോ? കൊല്ലണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി. ആലോചിക്കട്ടെ എന്ന ഭാവത്തിൽ കുഞ്ഞാത്തിൽ മുടി കുടഞ്ഞിട്ട് യക്ഷിയായി അകത്ത് കിടന്നവരെ ഒക്കെ ഒന്ന് നോക്കി ചിരിച്ചു. ഒരു പരിചയവും ഇല്ലാത്തവരാണ് ഈ കിടക്കുന്നത്. 3 ദിവസം മുമ്പേ കല്യാണത്തിന് വന്ന് കൂടിയിരിക്കണു. വല്യച്ഛൻ വന്ന ശേഷം സരോജനയെടത്തി എന്റെ അമ്മയുടെ മുറിയിലാണ് കിടപ്പ്. എന്റെ കോസറി ഇങ്ങോട്ട് മാറ്റി. ഹിന്ദി പറഞ്ഞ് പഠിക്കട്ടെ, ഞാൻ വിചാരിച്ചാൽ. വേണ്ട. രാത്രി എന്തോ ഒരു ഒച്ച കേട്ട് ഉണർന്നു. തിരക്ക്, ബഹളം, വേഗം വായു ഗുളിക എടുക്കൂ. ആരുടെയോ കൽപ്പന. കല്യാണം കഴിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്നും വരുത്തരുത് എന്ന് വല്യമ്മയുടെ പ്രാർത്ഥന. മുത്തശ്ശിക്ക് വീണ്ടും വയ്യാതായിരിക്കണോ അത്രേ. ഈ ബഹളത്തിലും ചിലരൊക്കെ പോത്തുപോലെ കിടന്നുറങ്ങുന്നു. ഞാൻ എഴുന്നേറ്റ് വേഗം മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയി. വാതിൽക്കൽ എന്നെ കണ്ടപ്പോൾ അമ്മ ഓടിച്ചു, പോയി കിടന്നോ, നിന്നെ ആരും വിളിച്ചില്ല. പിറ്റെന്ന് പന്തലിന്റെ പണി കഴിഞ്ഞു. അടുക്കള മുറ്റത്ത് ദേഹണ്ണക്കാർക്ക് നെടുമ്പുരയുണ്ടാക്കി. കോവിലകത്ത് നിന്നുള്ള വലിയ ചെമ്പുകളും വട്ടളവും എത്തി. വലിയമ്മ തുന്നാൻ കൊടുത്ത എന്റെ പാവാടയും ബ്ലൗസും എത്തി. കളറ് അത്ര ഇഷ്ടമില്ല, എന്നാലും തുണി നന്ന്, പട്ട. ഇതൊക്കെ വാങ്ങിത്തരണതേ നല്ല കുട്ടിയായി ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ ഇരിക്കാനാണ്, മനസ്സിലായോ? വലിയമ്മ എന്റെ തല തടവി. ഞാൻ ഇനി എന്തായാലും കമ എന്ന അക്ഷരം പറയില്ല, ഉറപ്പിച്ചതാണ്. അവർ കുഞ്ഞാത്തിലും നീലിയും എന്തൊക്കെ പുതിയ കളികളാണാവോ കളിക്കുന്നത്. ഈ വഴിക്കേ കാണുന്നില്ല, ഈ ബഹളം കണ്ടാൽ തന്നെ ആരും ഇവിടേക്ക് തിരക്കി തിരക്കി വരില്ല. മുത്തശ്ശിയുടെ മുറിയിൽ മൂത്രത്തിന്റെ മണം. മുത്തശ്ശി ശ്വാസം വിടുമ്പോൾ വല്ലാത്ത ശബ്ദം. തലയിളക്കി അടുത്തു വരാൻ ആംഗ്യം കാട്ടി. ഞാൻ അടുത്തു ചെന്ന് നിന്നു. വലിയച്ഛനും രാവുണ്ണിയും വാതിൽക്കൽ വന്ന് നോക്കി. പന്തലിന്റെ വിധാനം കഴിഞ്ഞപ്പോൾ പാടത്തേക്ക് കോളാമ്പി വെച്ച് പാട്ട് പാടിക്കാൻ തുടങ്ങി. ഒരു കോളാമ്പി കുന്നിൻ പുറത്തേക്കുമുണ്ട്. പുറം വളപ്പിലിരുന്ന് എന്റെ ചങ്ങാതിമാരും കേൾക്കട്ടെ. 2 ബസ്സിലും 3 കാറിലുമാണത്രേ കല്യാണക്കാർ വരുന്നത്. അവർ നിരത്തിൽ ഇറങ്ങുന്നിടത്ത് ഏട്ടൻ നിൽക്കണം. അവിടെ നിന്ന് നേരെ അമ്പലത്തിലേക്ക്. ആലിന്റെ ചോട്ടില് നാദസ്വരക്കാർ റെഡി ഉണ്ടാവും. ദേഹണ്ണക്കാരോട് രാവുണ്ണി പറഞ്ഞു, 9:30 ഇവിടെ എല്ലാവരും എത്തും. 10:00 ആദ്യത്തെ പന്തിക്ക് ഇലയിടണം. എന്താ എംപ്രാന്തരി, റെഡിയല്ലേ? ഓ, രാത്രി മുഴുവൻ പുറത്ത് ദേഹണ്ണക്കാരുടെ ശബ്ദം. കിടക്കാനേ സ്ഥലമില്ല അകത്ത്. മുത്തശ്ശിയുടെ കിടപ്പ് കണ്ടപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് കല്യാണത്തിന് വരാനൊന്നും കഴിയുമെന്ന് തോന്നണില്ല. പോണേനു മുമ്പേ ഒന്ന് കാല് തൊട്ട് തൊഴുതോ. മുത്തശ്ശിയുടെ സ്ഥാനമുള്ളതല്ലേ, ഒരു മുണ്ടും കാൽക്കൽ വെച്ചോ. അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. എന്നാലും അമ്മ സരോജനയിടത്തിയോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊടുത്തപ്പോൾ രാവുണ്ണി നായരുടെ വക ചിരി. കോടിയുടെ ആവശ്യമുണ്ടാവും, നല്ലത് വേണ്ട. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പുതിയ പാവാട കാണിക്കാൻ കുഞ്ഞാത്തലിന്റെ അടുത്തേക്ക് ഒന്ന് ഓടിപ്പോവാൻ നിശ്ചയിച്ചതാണ്. എണീറ്റ് വന്നപ്പോൾ കണി രാവുണ്ണി നായരെ. ചതിച്ചല്ലോ കുഞ്ഞിക്കുട്ടി അമ്മേ. എല്ലാവരും കൂടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടി. വലിയച്ഛൻ ഓടി വന്നു. കഴിഞ്ഞു, മിണ്ടണ്ട, പുറത്ത് ഒറ്റ കുട്ടി അറിയണ്ട. സദ്യ കഴിഞ്ഞ് അവര് ബസ് കയറിയിട്ട് അറിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ, പുറത്തൊരു കുട്ടി. എന്നിട്ട് നോക്കിയത് എന്നെയാണ്. വലിയച്ഛന് ദേഷ്യം, വലിയമ്മ വിളിച്ചു, "വാ ചാട്ടി, ഇവിടെ വാ, പറയട്ടെ." ഞാൻ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിക്ക് തീരെ വയ്യ. ഇനി ആ മുറിയിലേക്കൊന്നും പോവണ്ട കേട്ടോ. കുളിച്ച് വേഗം ഡ്രസ്സ് ചെയ്തോ. അച്ഛൻ ഇപ്പോൾ എത്തും. പോ. അവൾക്കൊന്നും അറിയില്ല. രാവുമി, താൻ ഇവിടെ തന്നെ. പുറത്തറിഞ്ഞാൽ ഒക്കെ നിർത്തിവെക്കണം എന്ന് വരെ പറയാൻ ആളുണ്ടാവും. അതിന് ശാസ്ത്രം ഉണ്ടാവും. തനിക്ക് മനസ്സിലാവണുണ്ടോ? ഓ, ഞാൻ ഒരുങ്ങി. ഒരു നീല റിബൺ കെട്ടിത്തന്നു എടത്തി. പാതിരാക്ക് എപ്പോഴോ തുടങ്ങിയതാണ് സരോജിനി എടത്തിയുടെ ചമയക്കില്. തലയില് ഒരു ചോട് പൂവ് വെച്ച് കെട്ടാൻ തന്നെ നാലാള് വേണം. സത്യം പറഞ്ഞാലോ, പൂവും പണ്ടങ്ങളും എല്ലാം കെട്ടി ഞാത്തിയിട്ടപ്പോൾ സാധാരണ കാരണം അത്രയും കൂടി ഭംഗി തോന്നിയില്ല എനിക്ക്. എന്നാ നിൽക്കണ്, ഇറങ്ങിക്കോളിൻ പെണ്ണുങ്ങളെ, വേഗം. പെണ്ണുങ്ങള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു, "സരോജിനി എടത്തി, മുത്തശ്ശിയെ നമസ്കരിക്കണ്ടേ?" പെണ്ണെ, തൊളയാരും പറയണ്ട, നടന്നോ. എന്റെ അമ്മയുടെ വക. അച്ഛൻ വരാത്ത ദേഷ്യവും അതിലുണ്ട്. മുത്തശ്ശിയുടെ വാതിൽക്കൽ ഒന്ന് നിന്നതുകൂടിയില്ല ആരും. ഞാൻ ഇടനാഴിയിൽ സംശയിച്ചു നിന്നു. "എടി, എന്താ അവിടെ വട്ടം തിരിയണത്? നടക്ക്." വല്യമ്മയുടെ ചീത്ത. ഞാൻ അകത്തു നിന്ന് നേരെ വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അവിടെ നിന്ന് ഞാൻ നേരെ നെടുമ്പുരയുടെ പിന്നിലൂടെ ഓടി. ഓടുമ്പോൾ പട്ടുപാവാടയുടെ ശബ്ദമുണ്ട്, നല്ല രസ. പുരത്തറയുടെ അടുത്ത് മുടി ചിക്കിക്കൊണ്ട് കുഞ്ഞാത്തിലിരിക്കുന്നുണ്ട്. കുഞ്ഞാത്തില് തനിച്ചാണ്. ഒന്ന് നമസ്കരിക്കാണ്ടയാ സരോജിനി എടുത്തി പോയത്. കുഞ്ഞാത്തൽ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ദേഷ്യം വന്നു. വലിയ യക്ഷിയാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ സൂക്കെടുത്തിരി മാറ്റിക്കൂടെ? കല്യാണം കാണാൻ മോഹം ഉണ്ടാവില്ലേ? കുഞ്ഞാത്തൽ ചിരിച്ചു. പാലക്കൊമ്പത്തേക്ക് പറക്കുന്നൊക്കെ പറയണതും ശുദ്ധ പൊള്ളിയായിരിക്കും. കുഞ്ഞാത്തൽ എന്നെ നോക്കി. ഞാനും വരാം കല്യാണത്തിന്. മുത്തശ്ശിയെ വിളിച്ചു വാ, ഞങ്ങള് പഠിക്കല് നിൽക്കാം. ഞാൻ സംശയിച്ചു നിന്നപ്പോൾ കുഞ്ഞാത്തൽ പറഞ്ഞു, "ഞാനാ പറയണത്, മുത്തശ്ശിയും വിളിച്ചോ, മുത്തശ്ശി വരും, വിളിച്ചോ." ഞാൻ തിരിച്ചോടി വീട്ടിനകത്ത് കയറിയപ്പോൾ രാവുണ്ണി നേരെ ചോദിച്ചു, "എന്താ കുട്ടി ഇവിടെ?" മുത്തശ്ശിയുടെ വാതിൽക്കൽ വെച്ച് രാവുണ്ണി നേരെ പറഞ്ഞു, "പോണ്ട കുട്ടി, അമ്പലത്തിൽ പോണ്ട, ഇവിടെ എന്തിനാ ചുറ്റിത്തിരിയണത്?" "മുത്തശ്ശി വരണുണ്ട്." "മുത്തശ്ശിയെ? മുത്തശ്ശി മരിച്ചു കുട്ടിയെ. ആരോടും സദ്യ കഴിക്കണവരെ പറയണില്ല. കുട്ടി ഇത് കൊട്ടിഘോഷിക്കാനൊന്നും പോട്ട. അകത്ത് കയറി ഇനി അത് കണ്ട് പേടിച്ചിട്ട്." ഞാനത് കേൾക്കാതെ വാതിൽ ഉന്തിയപ്പോൾ അയാൾ ദേഷ്യത്തിൽ നോക്കി, "കേറിക്കോ, എനിക്കെന്താ?" അയാൾ തടഞ്ഞത് കൂട്ടാക്കാതെ ഞാൻ വാതിൽ പെട്ടെന്ന് തുറന്നു. മുത്തശ്ശി അനങ്ങാതെ കിടക്കുന്നു. കഴുത്തുവരെ പുതച്ചിട്ടുണ്ട്. ദേഷ്യം പിടിച്ച് മരിച്ച മാതിരി കിടക്കുകയാവും. ചിലപ്പോൾ അമ്മയോടും വലിയമ്മയോടും പിണങ്ങി ഭക്ഷണം കഴിക്കാതെ കിടക്കാറുണ്ട്. മുത്തശ്ശിക്കും അങ്ങനെ പല സൂത്രങ്ങളുണ്ട്. കല്യാണം കാണാതെ മുത്തശ്ശി മരിക്കാൻ പാടില്ല, മരിക്കാൻ സമ്മതിക്കില്ല. മുത്തശ്ശി വരണില്ലേ, ഇത് ഞാനാ. വാതിൽക്കൽ നിന്ന് രാവുണിയാരുടെ ഒരു പരിഹാസം. മുത്തശ്ശി ഞാൻ പറഞ്ഞില്ലേ, വേഗം കണ്ണു തുറക്കൂ. ഇപ്പോഴോ മുഹൂർത്തമായി, നമുക്ക് പോണ്ടേ? മുത്തശ്ശി എഴുന്നേറ്റിരുന്നു. മുണ്ട് മാറ്റണോ? മുത്തശ്ശി മുണ്ട് കുടഞ്ഞെടുത്തു. പുതപ്പ് തലവഴിയിട്ടു. കട്ടിലിൽ നിന്നിറങ്ങി വേഗത്തിൽ എന്റെ കൈപിടിച്ച് നടന്നു. പുറത്ത് പരിഹാസത്തിൽ ഇരിക്കുന്ന രാവുണി നായരെ ഒന്ന് നോക്കി ഞാനും മുത്തശ്ശിയും നടന്നു. മുറ്റത്ത് നീലിയും കുഞ്ഞാത്തലും പറഞ്ഞ പോലെ ഞങ്ങൾ നാലാളും കൈകോർത്ത് പിടിച്ച് ഓടി. മുത്തശ്ശിക്ക് ഞങ്ങളെക്കാൾ വേഗത്തിൽ ഓടാൻ കഴിയുന്നതാണ് അത്ഭുതം. മുത്തശ്ശിയാണ് ഞങ്ങളെ വലിച്ചും കൊണ്ട് ഓടുന്നത്. ഇടവഴി കയറി ആലൻചോട്ടിലെത്തിയപ്പോൾ നാദസ്വരം കേട്ടു. ചുറ്റമ്പലത്തിലെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾ തിരക്കി കയറിയപ്പോൾ ഒരാളും ഞങ്ങളെ നോക്കിയില്ല. മുത്തശ്ശി ചിരിച്ചും കൊണ്ട് എല്ലാം കണ്ടു. എത്തിയത് നല്ല നേരം, മാലയിടാൻ തുടങ്ങുന്നതേയുള്ളൂ. താലി കെട്ടിക്കഴിഞ്ഞപ്പോൾ അരിയും പൂവും ഇടാൻ എല്ലാവരും കൂടി. മുത്തശ്ശി എന്നെ നോക്കി. ഒരു പിടി ഞാനും വാരിയെടുത്ത് മുത്തശ്ശിക്ക് കൊടുത്തു. കുഞ്ഞാത്തലിനോട് ചോദിച്ചു, "വേണോ?" അപ്പോൾ കുഞ്ഞാത്തലിന്റെ നോട്ടം എന്നെയല്ല, സരോജിനിയെടത്തിയെ മാലയിട്ട ആളെ. കണ്ണിൽ നിന്ന് പുക വരുന്നത് പോലെ ദംഷ്ട വലുതാവുന്നു. പൂച്ചണ്ടം പിടിച്ച് സരോജിനിയെടത്തിയെ മുട്ടി നിന്ന് ഫോട്ടോവിന് ചിരിക്കുന്ന ആളുടെ നേരെ കുഞ്ഞാത്തല് ചാടുന്നത് കണ്ടപ്പോൾ ഞാൻ ഉറക്കെ നിലവിളിച്ചുപോയി. പിന്നെ കുറെ നേരത്തേക്ക് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ കിടക്കുന്നിടത്ത് സരോജിനിയെടത്തിയും കല്യാണം കഴിച്ച ഏട്ടനും നിൽക്കുന്നത് കണ്ടപ്പോഴേ സമാധാനമായുള്ളൂ. അപ്പോൾ കുഞ്ഞാത്തല് ഒന്നും ചെയ്തില്ല. സുഖക്കേട് മാറിയാൽ അവരുടെ വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചു. "വയ്യെങ്കിൽ നീ എന്തിനാ ഒറ്റയ്ക്ക് ഓടി വന്നത്? വല്യമ്മ ചോദിച്ചു. ഒറ്റയ്ക്കല്ല, മുത്തശ്ശിയും വന്നു. പിന്നെ ഭഗവാനെ ഭഗവാനെ, അമ്മ നാഭം ജപിച്ചു. രാവുണ്ണിയാരോട് ചോദിച്ചു നോക്കൂ, രാവുണ്ണിയാര് കണ്ടതല്ലേ. പെണ്ണിന് ഓരോ ഭ്രമം തോന്നുക. ഞാൻ എന്ത് പറഞ്ഞാലും ഇല്ലാത്തത് ഉണ്ടാക്കി പറയലാണ്. കളവല്ല എന്ന് മനസ്സിലാവട്ടെ എന്ന് കരുതി മുത്തശ്ശി വന്നതും കല്യാണം കണ്ടതും അരിയും പൂവും എറിഞ്ഞതും ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും തമ്മിൽ തമ്മിൽ നോക്കി. ചില സ്വകാര്യം പറച്ചില്. പിന്നെ കല്യാണക്കാരും സരോജനയിടത്തെയും ഒക്കെ പോയ ശേഷമാണ് മുത്തശ്ശി മരിച്ച വിവരം പറഞ്ഞത്. ഇനി മരിച്ചോട്ടെ, എന്നാലും കല്യാണം കണ്ടല്ലോ. കല്യാണം കഴിയുന്നത് വരെ മരിച്ചില്ലല്ലോ. അത് കുടുംബത്തോട് സ്നേഹമുള്ള തള്ളയായതുകൊണ്ടാണെന്ന് അകത്ത് അടിച്ചു വാരാൻ വന്ന പെണ്ണുങ്ങൾ രാവുണ്ണി നായർ മുത്തശ്ശിയുടെ മുറിക്കകത്ത് നിന്ന് ഒറ്റ നിലവിളി. എന്താ എന്താ? അപ്പുറത്തെ ബഹളമൊക്കെ എനിക്ക് കേൾക്കാം. കുളിപ്പിച്ച് കിടത്തിയത് ഞാനല്ലേ. തള്ളയുടെ കയ്യില് വെള്ളരിയും തുളസിപ്പൂവും. ഇപ്പളോ? ഞാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് വിശ്വാസമായില്ല. കുട്ടിയുടെ മേത കേറിയിട്ടുണ്ട് പറഞ്ഞത് കേട്ടില്ലേ? ആരും മീതെ കയറിയതല്ല, ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പോയതാണ്. ചത്താലും വിട്ടുപോവില്ല എന്ന ലക്ഷണാണല്ലോ ഇത്. മണ്ണാനെ വരുത്തി ചൊടലയില് ഒരു ക്രിയ ചെയ്യുന്ന കാര്യം രാവുണ്ണിയായി പറഞ്ഞു തുടങ്ങി. അല്ലെങ്കിൽ പിന്നെയും ചുറ്റിപ്പറ്റി നിൽക്കും. ഞാൻ കണ്ണടച്ച് കിടന്നു കുറച്ചു നേരം. അപ്പോൾ കുഞ്ഞാത്തലും നീലിയും കടന്നു വന്നു. കണ്ണു തുറക്കാതെ തന്നെ അവരുടെ മണം കേട്ടാൽ അറിയാം. ഞാൻ മിണ്ടിയില്ല. വേണ്ടാത്ത നേരത്ത് ദംഷ്ട്ര കാണിച്ച് ആളുകളെ പേടിപ്പിക്കല്. എൻ്റെ അടുത്ത് വരണ്ട, കളിക്കാൻ ഇനി ഞാൻ കൂട്ടില്ല. എൻ്റെ അടുത്ത് വരണ്ട, പൊയ്ക്കൊളിൻ. അവർ തല താഴ്ത്തി പോകുന്നത് കണ്ണു തുറക്കാതെ തന്നെ ഞാൻ കണ്ടു. മുത്തശ്ശിക്ക് ചെറിയ ഒരു മാവിൻ തൈയാണ് വെട്ടിയത്. പേരിന് മതിയത്രേ, കല്യാണത്തിന്റെ വിറക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. കിടക്കുന്നിടത്ത് നിന്ന് മുത്തശ്ശിയെ താങ്ങിക്കൊണ്ടു പോകുന്നത് ഒരു മിന്നാട്ടം കണ്ടു. മുത്തശ്ശി പോകാതെ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കും എന്നല്ലേ രാവുണ്ണിയാര് പറഞ്ഞത്. ഞാൻ എഴുന്നേറ്റു. തളത്തിലെ കുത്തഴിയിലൂടെ നോക്കിയാൽ കാണാം, കശുമാവിന്റെ അടുത്താണ് വിറക് കൂട്ടിയിരിക്കുന്നത്. അഞ്ചാറ് ആളുണ്ട്. മുത്തശ്ശിയെ താങ്ങിപ്പിടിച്ച് കിടത്തി മീതെ വിറക് വെച്ച് തീ കത്തിച്ചപ്പോൾ ഹോ, എന്തൊരു ചൂടായിരിക്കും. അരുത്, അയ്യോ അരുത്, ആകെ പുക, ഒന്നും കാണാനേ ഇല്ല. അല്ല, പുകയിൽ നിന്ന് ആകെ മൂടി പുതച്ച് പുറത്ത് വരുന്നത്, അതെ മുത്തശ്ശി തന്നെ. അതെ, മുത്തശ്ശി മരിക്കില്ല, ഇവിടെ വിട്ട് പോവില്ല. എന്തൊക്കെ ബാക്കി കിടക്കണു. പൊള്ളലിന്, മുറിക്ക്, മുണ്ടി വീക്കത്തിന് ഒക്കെ അരച്ചിടാൻ പറ്റിയ ഇലയും വേരും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. മുത്തശ്ശിയുടെ പുതപ്പ് വലിയ വെള്ള ചിറകുകളായി മാറും പറന്നുകൊണ്ടാണ് വരുന്നത് നേരെ മുറ്റത്തേക്ക്. ഞാൻ നോക്കുമ്പോൾ മുത്തശ്ശി എന്റെ കട്ടിലിൽ. ഞാൻ അടക്കി ചിരിച്ച് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. മരിച്ചു എന്ന് നടിച്ച് പിന്നെയും ആളുകളെ വിഡ്ഢിയാക്കിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പതുക്കെ ചിരിച്ചു. ഇപ്പോൾ മുത്തശ്ശി എവിടെയാണെന്നറിയോ ചേച്ചിക്ക്? ചേച്ചി ഇവിടുത്തെ നേഴ്സല്ലേ. എന്താ നേഴ്സുമാരുടെ വെള്ളക്കുപ്പായം ഇടാത്തത്? വന്നവരൊക്കെ പൊയ്ക്കോട്ടെ, അതിനെന്താ? വേറൊരാള് വന്നത് പോയിട്ടില്ല. ആരെന്നാ വിചാരം? നേരെ പിന്നിലുണ്ട്. ആ മൂക്കില് എന്റെ പട്ടിന്റെ പാവാടയും ഉടുത്ത് മുടി പറ്റ വെട്ടിയിരിക്കണത് ആരാന്നറിയോ? മുത്തശ്ശി തന്നെ. നമ്മൾക്ക് കളിക്കാം. ചേച്ചി വരൂ. മുത്തശ്ശിയും ചേച്ചിയും പിന്നെ എന്താ ഓടണേ? എന്തിനാ ഒച്ചയിട്ട് ആളുകളെ വിളിക്കണേ? തുടങ്ങിയോ ഇവിടെയും ഭൂകമ്പം? മുത്തശ്ശി, അല്ല മുത്തശ്ശിയും പോയോ? ഇല്ല, മുത്തശ്ശി ജനൽമേൽ എങ്ങനെ എത്തി? അത് ശരി, കൈപിടിച്ച് മുത്തശ്ശി അകത്തേക്ക് ഇറക്കുന്നത്. അതെ, അവരെ തന്നെ. ഓ, അവരും എത്തി. വിഡ്ഢി, നിന്റെ ഒരു പിണക്കം. ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല. കുഞ്ഞാത്തല് ചെവിയിൽ സ്വകാര്യം പറഞ്ഞു. ഇപ്പോൾ കൊത്തങ്കല്ലാടാനും വട്ട് കളിക്കാനും മുത്തശ്ശിയടക്കം ഞങ്ങൾ നാലു പേരായി. ഞാനും മുത്തശ്ശിക്കുട്ടിയും ഒരു പങ്ക്, നിങ്ങൾ രണ്ടാള്, സമം രസം. ഇതിലും മീതെ ഇനി എന്താ ഒരു രസം വേണ്ടത്? ഇതാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, എം ടിയുടെ മനോഹരമായ കഥ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. മറ്റൊരു കഥയോ കവിതയോ ലേഖനവുമായി വരദയുടെ വായനാമുറിയിൽ അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.